السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൂലു സുന്ന എന്ന ഗ്രന്ഥമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആനെ സംബന്ധിച്ച് അഹ്ലു സുന്നയുടെ അഖീദ എന്താണ് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങളായി നമ്മൾ വായിച്ചത് വൽ ഖുർആനു കലാമുല്ലാഹി, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാകുന്നു. വലൈസ ബി മഖ്ലൂഖിൻ, അത് മഖ്ലൂഖ് അല്ല, അത് സൃഷ്ടിയല്ല. വലായ ദുഫ് ദുർബലനാകരുത്, അയ്യക്കൂല പറയാൻ. ലൈസ ബി മഖ്ലൂഖിൻ, അത് സൃഷ്ടിയല്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ നീ ദുർബലനാകരുത്. ഫഇന്ന കലാമല്ലാഹി, തീർച്ചയായും അള്ളാഹുവിന്റെ കലാം. ലൈസ ബി ബാഇനി മിൻഹു, അത് അവനിൽ നിന്നും വേറിട്ട ഒന്നല്ല, വേറിട്ട് നിൽക്കുന്നതല്ല. വലൈസ മിൻഹു ശൈഉൻ മഖ്ലൂഖുൻ, സൃഷ്ടിക്കപ്പെട്ട ഒന്നും തന്നെ അവനിൽ പെട്ടതുമല്ല. വലൈസ മിൻഹു, അവനിൽ പെട്ടതല്ല. ശൈഉൻ മഖ്ലൂഖുൻ, ഒരു സൃഷ്ടിയും, സൃഷ്ടിക്കപ്പെട്ട യാതൊന്നും. വഇയാകവ മുനാളറത മൻ അഹ്ദസ ഫീഹി, അതുകൊണ്ട് ഈ വിഷയത്തിൽ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നവരോട് മുനാദറ നടത്തുന്നതിന് നീ സൂക്ഷിക്കണം. വമൻ ഖാല ബില്ലഫ്ലി വഗൈരിഹി, ഇനി ആരെങ്കിലും ലഫ്ല് എന്ന വാദം അത് പറഞ്ഞാൽ, വഗൈരിഹി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള വാദങ്ങൾ. വമൻ വഖഫ ഫീഹി, ഇനി ഒരാൾ നിർത്തി ആ വിഷയത്തിൽ, നിർത്തി ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, ലാ അദരി മഖ്ലൂഖുൻ ഔ ലൈസ ബി മഖ്ലൂഖിൻ, എനിക്കറിയില്ല ഖുർആൻ മഖ്ലൂഖാണോ അതല്ല മഖ്ലൂഖല്ലേ എന്നെനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ, വഇന്നമാ ഹുവ കലാമുല്ലാഹ്, അത് അള്ളാഹുവിന്റെ കലാമാകുന്നു, എന്നാൽ അത് മഖ്ലൂഖാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാൽ അത് കലാമാകുന്നു എന്നൊരാൾ പറഞ്ഞാൽ, ഫഹാദ സാഹിബു ബിദഅത്തിൻ, അവൻ ബിദഅത്തിന്റെ ആളാണ്. മിസ്ലുമൻ ഖാല, പറഞ്ഞവനെ പോലെ തന്നെയാണ് അവനും. ഹുവ മഖ്ലൂഖുൻ, അത് സൃഷ്ടിയാണ്, ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറഞ്ഞ ഒരാളെ പോലെ തന്നെയാണ് അവനും. വഇന്നമാ ഹുവ കലാമുല്ലാഹി, തീർച്ചയായും ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാകുന്നു. ലൈസ ബി മഖ്ലൂഖിൻ, അത് മഖ്ലൂഖല്ല. വഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ ആദർശത്തെ പറ്റിയാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുമ്പ് പറഞ്ഞു, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, വിശദീകരിക്കുന്ന കാര്യങ്ങൾ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, അത് സ്വീകരിക്കാതിരുന്നാൽ, അത് തസ്ദീഖ് ചെയ്യാതിരുന്നാൽ അവൻ അഹ്ലുൽ സുന്നയിൽ പെട്ടവനല്ല എന്നതാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു വരികയാണ്. അപ്പൊ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുൽ സുന്നയുടെ നിലപാട് എന്ത്, അതാണ് ഇവിടെ വിശദീകരിച്ചത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ വിഷയത്തിൽ അഹ്ലുൽ സുന്നയുടെ നിലപാടും, രണ്ട്, അഹ്ലുൽ ഹവയുടെ അല്ലെങ്കിൽ അഹ്ലുൽ ബിദഅത്തിന്റെ നിലപാടും. അതിൽ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഈ വാദം ഖുർആൻ മഖ്ലൂഖാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള വാദം തുടങ്ങിയത് ആര്? അത് പിന്നീട് ഏറ്റുപിടിച്ചത്, അത് പിന്നീട് പ്രചരിപ്പിച്ചത്, അതേപോലെ തന്നെ അബ്ബാസികളുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഏതൊക്കെ ആളുകൾ അത് പ്രചരിപ്പിച്ചു, അവരുടെ പേരുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതി. ഇനി അഹ്ലുൽ സുന്നയുടെ വിശ്വാസം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ, അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ തഹാവിയിലല്ലാതെ വേറെ രൂപത്തിൽ, ഏറ്റവും ചെറിയ രൂപത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ചത് ഖുർആനെ സംബന്ധിച്ച് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം എന്താണ്. അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, വമിനൽ ഈമാനി ബില്ലാഹി വകുതുബിഹി അൽ ഈമാനു ബിഅന്നൽ ഖുർആന കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദൽ വഇലൈഹി യഊദു وأن الله تكلم به حقيقة وأن هذا القرآن الذي أنزله على محمد صلى الله عليه وسلم هو كلام الله حقيقة لا كلام غيره. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, വമിനൽ ഈമാനി ബില്ലാഹി വകുതുബിഹി, അല്ലാഹുവിലും അവന്റെ ഗ്രന്ഥങ്ങളിലുമുള്ള ഈമാനിൽ പെട്ടതാണ്. അൽ ഈമാനു എന്ത്, ഈമാൻ കൊള്ളണം. ബി അന്നൽ ഖുർആന, തീർച്ചയായും ഖുർആൻ കലാമുല്ലാഹി, അത് അള്ളാഹുവിന്റെ കലാമാകുന്നു. മുനസ്സലുൻ, അത് മുനസ്സലാണ്, ഇറക്കപ്പെട്ടതുമാണ്. ഗൈറു മഖ്ലൂഖിൻ, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. മിൻഹു ബദൽ, അത് അവനിൽ നിന്നാണ് തുടങ്ങിയത്. വ ഇലൈഹി യഊദ്, അതിന്റെ തുടക്കം അവനിൽ നിന്നാണ്. വ ഇലൈഹി യഊദ്, അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും, മടങ്ങുകയും ചെയ്യും. വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, തകല്ലമ ബിഹി ഹഖീഖത്തൻ, യാഥാർത്ഥ്യമായിക്കൊണ്ട് തന്നെ അത് അല്ലാഹു സംസാരിച്ചതാണ്. ഇതാണ് അതിന്റെ ഏറ്റവും ചെറിയ രൂപം. ഇത് ശരിക്കും നമ്മളെ ഹിഫ്ലാക്കി വെക്കേണ്ട വാചകമാണ്. അപ്പൊ അതൊന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ വായിക്കാണ്. അന്നൽ ഖുർആന, തീർച്ചയായും ഖുർആൻ കലാമുല്ലാഹി, അത് അള്ളാഹുവിന്റെ കലാമാകുന്നു. മുനസ്സലുൻ, അത് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു, അള്ളാഹു അവതരിപ്പിച്ചതാണത്. ഇതിന്റെ ഓരോ വാചകങ്ങളും, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഓരോ വാചകങ്ങളും വിശദീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഈ ഒരു ചെറിയ വാചകം ഈ വിഷയത്തിൽ എന്താണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുൽ സുന്നയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഒരു വരിയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അത് ചുരുക്കത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്, ഒന്ന്, കലാമുല്ലാഹി, അത് അള്ളാഹുവിന്റെ കലാമാണ്. മുനസ്സലുൻ, അത് മുനസ്സലാണ്. ഗൈറു മഖ്ലൂഖിൻ, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. മിൻഹു ബദൽ, അത് അവനിൽ നിന്ന് തുടങ്ങി, അവനിൽ നിന്നാണ് അതിന്റെ ആരംഭം, അതിന്റെ തുടക്കം. വഇലൈഹി യഊദു, അവനിലേക്ക് തന്നെ അത് മടങ്ങും, തിരിച്ചു പോകും. വഅന്നല്ലാഹ തകല്ലമ ബിഹി ഹഖീഖതൻ, ഹഖീഖത്തോടുകൂടി തന്നെ അള്ളാഹു സംസാരിച്ചതാണത്. നമ്മൾ ശരിക്കും ഇഫ്ലാക്കി വെക്കേണ്ട വാചകങ്ങളാണ്. വഅന്നൽ ഖുർആന കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദൽ വഇലൈഹി യഊദ്. ഇതാണ് ശരിക്കും അഹ്ലുൽ സുന്നയുടെ അഖീദ. അപ്പൊ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഖീദ എന്ത്? അത് ഒരു രൂപത്തിൽ ഉസൂൽ സുന്നയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വിശദീകരിച്ചു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതൊരൊറ്റ വാചകത്തിൽ നമുക്കത് പറഞ്ഞു. ബി അന്നൽ ഖുർആന കലാമുല്ലാഹ് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദൽ വഇലൈഹി യഊദ് വഅന്ന അല്ലാഹ തകല്ലമ ബിഹി ഹഖീഖതൻ. ഇത് ഓരോ വാചകങ്ങളും അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകൾക്കുള്ള മറുപടി കൂടി ഉണ്ട് ഇതില്. അതുകൊണ്ടാണ് കലാമുള്ള എന്ന് പറഞ്ഞു നിർത്താത്തത്. മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദർ വഇലൈഹി യഊസ് വഅന്നല്ലാഹ തകല്ലമ ബിഹി ഹഖീഖ. അപ്പോൾ അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിലെ പ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിലെ ഇതിനെ സംബന്ധിച്ച് വന്ന വാചകങ്ങളാണ്. അപ്പൊ ഇതാണ് ചുരുക്കത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളും പഠിച്ചു വെക്കേണ്ടോ, ഹിഫ്ലാക്കി വെക്കേണ്ട, മനസ്സിലാക്കേണ്ട അഹ്ലു സുന്നയുടെ ഖുർആനെ സംബന്ധിച്ചിടത്തോളമുള്ള അഖീദ. ഇനിയിവിടെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അതിന്റെ തെളിവ്? അത് മഖ്ലൂഖല്ല. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു, അത് മഖ്ലൂഖല്ല എന്നുള്ളതിന്റെ തെളിവുകൾ, അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നോ രണ്ടോ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഹദീസുകളിൽ നിന്ന് ചില നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിലൊന്ന്, ഖുർആൻ മഖ്ലൂഖല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഒരായത്ത്. ആയത്തിന്റെ നമ്പർ എഴുതി വെക്കണം, അത് മനസ്സിലാക്കുകയും വേണം. ഒന്ന്, തൗബയിലെ ആറാമത്തെ ആയത്ത്. അതിൽ അല്ലാഹ് പറഞ്ഞു, വഇൻ അഹദു മിനൽ മുശ്രിക്കീന ഇസ്തജാറക فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ ثُمَّ أَبْلِغْهُ مَأْمَنَهُ ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَعْلَمُونَ. സൂറത്തു തൗബയിലെ ആറാമത്തെ ആയത്ത്. ഇപ്പൊ ഖുർആൻ അല്ലാഹ് ഖുർആൻ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ കലാമാകുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവ് വേണം. അപ്പൊ അതിന്റെ തെളിവായിട്ട് പണ്ഡിതന്മാർ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ അത് മഖ്ലൂഖല്ല, അത് അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന് അവര് ഒരു തെളിവായിട്ട് ഉദ്ധരിച്ചത് തൗബയിലെ ഈ ആയത്താണ്. അർത്ഥം ഇന്ന അഹദു മിനൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലും, ഇസ്തജാറക നിന്നോട് അഭയം തേടി വന്നാൽ, ഇതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ നോക്കണം, ഫഅജിർഹു അവന് അഭയം നൽകണം, ഹത്താ യസ്മഅ കലാമല്ലാ അള്ളാഹുവിന്റെ കലാം അവന് കേൾപ്പിക്കുന്നത് വരെ, അവനത് കേട്ട് ഗ്രഹിക്കുന്നത് വരെ. അപ്പൊ അവിടെ നമ്മുടെ തെളിവെന്താണ്? അപ്പൊ അള്ളാഹുവിന്റെ കലാം അവൻ കേട്ട് മനസ്സിലാക്കണം, അവനത് ഗ്രഹിക്കണം. അപ്പൊ അതിനു വേണ്ടി അവൻ അഭയം കൊടുക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ കലാമ് എന്നാണ് പ്രയോഗിച്ചത്. അത് അവന് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം, എന്നിട്ട് അവന് സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് അവൻ എത്തിച്ചു കൊടുക്കുക. കാരണം അവിടെ അറിവില്ലാത്ത ഒരു വിഭാഗമാണ്. അവളെ തെളിവ് പിടിച്ചിരിക്കുന്നത് ഇവിടെ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് കലാമല്ലാഹി, അള്ളാഹുവിന്റെ കലാം എന്നതാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു തെളിവ്. അപ്പൊ അള്ളാഹുവിന്റെ കലാം അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാകുന്നു. അപ്പൊ കലാം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. അപ്പൊ അള്ളാഹു സംസാരിക്കും, ആ സംസാരം അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ സൃഷ്ടികൾക്ക് കേൾക്കാൻ സാധിക്കും. അതിന് ശബ്ദമുണ്ട്, അതിന്റെ ഹുറൂഫ്, അതിന്റെ അക്ഷരങ്ങൾ, അതിന്റെ പദങ്ങൾ, അതിന്റെ മാന, ഇതൊക്കെ അള്ളാഹുവിന്റെ കലാമാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ സിഫത്താണ്. അപ്പൊ അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളിൽ പെട്ട ഒരു സിഫത്താണെന്ത്? കലാം. അപ്പൊ ഇവിടെ കലാമല്ലാ എന്നാണ് പ്രയോഗിച്ചത്. അപ്പൊ അല്ലാ സംസാരിക്കും, അല്ലാഹു വചിക്കും, അത് മറ്റുള്ള അധ്യായങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ ഖുർആൻ വിശദീകരിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ, നേർക്കു നേരെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് സൂറത്തു നിസാഇലെ 164-ാമത്തെ ആയത്ത്, ഫകല്ലമല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു സംസാരിച്ചു മൂസാ നബി അലൈഹി സ്വലാമിനോട്, തക്ലീമൻ, ഒരു സംസാരം. സൂറത്തു നിസാ 164-ാമത്തെ ആയത്ത്. അപ്പൊ അള്ളാഹു സംസാരിക്കും. ആ സംസാരം അള്ളാഹുവിന്റെ സിഫത്താണ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അപ്പൊ അള്ളാഹു സംസാരിക്കും. അപ്പൊ വക്കല്ലാം അള്ളാഹ്, അപ്പൊ അള്ളാഹു സംസാരിക്കുമെന്നുള്ളതിന്റെ തെളിവ് ഇതാണ്. അള്ളാഹു സംസാരിക്കും ഖുർആനിൽ. ആ ചരിത്രം വിശദമായി ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിലൊരു ആയത്താണ് ഇസ്രായേലിലെ 164-ാമത്തെ ആയത്ത്, വക്കല്ലാമല്ലാഹു. അള്ളാഹു സംസാരിച്ചു മൂസായോട്, മൂസാ നബി അലൈഹി സ്വലാമിനോട്, തക്ലീമ, ഒരു സംസാരം. അപ്പൊ അള്ളാഹു സംസാരിക്കുന്നു കിട്ടി. അപ്പൊ അള്ളാഹു വചിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ആ സംസാരം, അള്ളാഹുവിന്റെ ആ കലാമ്, അതവന്റെ സിഫത്താണ്, അതവന്റെ സൃഷ്ടിയല്ല. അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ട്, ഗുണവിശേഷങ്ങളുണ്ട്, ഗുണവിശേഷണങ്ങളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു സംസാരിക്കുമെന്നുള്ളത്. അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്തിൽപ്പെട്ട ഒരു സിഫത്താണേത്, കലാം. അപ്പൊ അള്ളാഹു സംസാരിച്ചു, അത് ഖുർആൻ തന്നെ പറഞ്ഞു. പറയും ഒരു നിരവധി തെളിവുകൾ വന്നിട്ടുണ്ട്. അപ്പൊ തൗബയിലെ ഈ 6-ാമത്തെ ആയത്ത്, ഈ 6-ാമത്തെ ആയത്തില് അള്ളാഹ് ഈ കാര്യം വ്യക്തമാക്കി. അവിടെ കലാമല്ലാ എന്നാണ് പ്രയോഗിച്ചത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി 2-ാമത്തെ തെളിവ്, ഖുർആൻ അത് മഖ്ലൂഖല്ല, അത് സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ കലാമാകുന്നു എന്നുള്ളതിന്റെ 2-ാമത്തെ തെളിവ് യാസീനിലെ 82-ാമത്തെ ആയത്ത്. യാസീനിലെ 52 ആറാഫിലെ 54-ാമത്തെ ആയത്ത്, ان ربكم الله الذي خلق السماوات والارض في سته ايام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بامره الا له الخلق والامر تبارك الله رب العالمين اعراف 54 അതില് നമ്മുടെ വിഷയം സംബന്ധിച്ച് വരുന്നത് അലാ, നിങ്ങൾ അറിയുവിൻ, നിങ്ങൾ മനസ്സിലാക്കുവിൻ, അറിയുക. ലഹു, അവനുള്ളതാകുന്നു, അവന് തന്നെയാണ് അവനുള്ളതാകുന്നു, അൽ ഖൽഖു, സൃഷ്ടിപ്പ്, വൽ അംറു, അംറും, അംറ് കൽപ്പന, അത് രണ്ടും അവനുള്ളതാകുന്നു. തബാറക അല്ലാഹു റബ്ബുൽ ആലമീൻ, ആറാഫിലെ 54-ാമത്തെ ആയത്ത്. അലാ ലഹുൽ ഖൽഖു വൽ അംറു, അലാ ലഹുൽ ഖൽഖു വൽ അംറു. ഈ ആയത്തിനെ രണ്ട് രൂപത്തിലാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല എന്ന് പറയാൻ തെളിവ് പിടിച്ചിരിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ മുഅ്തസിലികളോട് നടന്ന വാദപ്രതിവാദം അതിൽ തെളിവ് പിടിച്ചിട്ടുള്ളത് ഈ ആയത്താണ്. അതേപോലെ തന്നെ മുൻഗാമികളായ ആളുകൾ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന് തെളിവ് പിടിച്ചിട്ടുള്ളത് ഈ ആയത്താണ്. അപ്പൊ ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അലാ ലഹുൽ ഖൽഖു വൽ അംറു, ഖൽഖ് സൃഷ്ടിപ്പ്, അംറ് കൽപ്പന. അത് തെളിവിടിക്കുന്ന രീതി ഒന്ന്. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഇവിടെ എന്ത് ചെയ്തു, ഖൽഖും അംറും അത് രണ്ടും രണ്ടാക്കി ഖുർആൻ എണ്ണി. അപ്പൊ അംറും ഖൽഖും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ ഖൽഖ് സൃഷ്ടിപ്പ്,
അപ്പൊ ആ സൃഷ്ടിപ്പല്ല എന്ത്? അമ്ര. അമ്ര വേറൊന്നാണ്. അപ്പൊ ഹൽക്ക് വേറെ, അമ്ര വേറെ, അതാണ് ഇതിൽ ഒന്നാമത്തത്. ഹൽക്ക് വേറെ, അമ്ര വേറെ. അതുകൊണ്ടാണ് അവിടെ അലാ ലഹുൽ ഹൽക്കു വൽ അമ്രു എന്ന് പറഞ്ഞത്. അപ്പൊ ഹൽക്ക് ഒന്ന് വേറെ, അത് സൃഷ്ടിപ്പ്. രണ്ടാമത്തത് അമ്ര, കൽപ്പന. അപ്പൊ ഹൽക്കല്ല അമ്ര, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് വേർതിരിച്ച് തന്നെ അല്ല പറഞ്ഞു. ഹൽക്ക് അമ്ര. അപ്പോ ഹൽക്കല്ല അമ്ര എന്നുള്ളത് അതിന് കിട്ടി. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അതില് ആയത്തില് രണ്ടാമത്തെ പോയിന്റ്, ഹൽക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ അമ്ര കൊണ്ടാണ്. അപ്പൊ അമ്ര ഹൽക്കാണോ? അല്ല. അള്ളാഹു ലോകത്ത് സൃഷ്ടിപ്പ് നടത്തുന്നത്, ലോകത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളത് ലോക ഓരോന്നും അള്ളാഹു ഇവിടെ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അള്ളാഹു ഈ ലോകത്തിന്റെ ഓരോ സംവിധാനങ്ങളും അല്ലെങ്കിൽ അവന്റെ സൃഷ്ടിപ്പ് അതൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? അവന്റെ അമ്ര കൊണ്ടാണ്. അവ ഹൽക്കും അമ്രും അത് രണ്ടും രണ്ടാണ്. അവ ഹൽക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അമ്ര കൊണ്ടാണ്. അപ്പൊ ഹൽക്ക് വേറെയാണ്, അമ്ര വേറെയാണ്. അതിലാണ് യാസീനിലെ 82-ാമത്തെ ആയത്ത്. ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇന്തമാ അമ്രുഹു ഇദാറാദ ഷൈഅൻ ഐ യഖൂല ലഹു കുൻ ഫയകുൻ. അവിടെ ഇന്നമാ അമ്രുഹു, അള്ളാഹുവിന്റെ അമ്ര, അള്ളാഹുവിന്റെ കൽപ്പന. ഇദാറാദ ഷൈഅൻ, അള്ളാഹു വല്ല കാര്യം ഉദ്ദേശിച്ചാൽ, ഐ യഖൂല ലഹു, അതിനോട് പറയുകയേ വേണ്ടതുള്ളൂ. അള്ളാഹ് പറയുന്നു എന്ത്? കുൻ, കുൻ എന്നുള്ളത്. അപ്പൊ ആ കുൻ എന്നുള്ളത് ഹൽക്കാണോ? അല്ല, അത് കൗലാണ്, അത് അള്ളാഹുവിന്റെ അമ്രാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത്? അലാ ലഹുൽ ഹൽക്കു വൽ അമ്രു. അപ്പൊ അമ്രു കൊണ്ടാണ് എന്തുണ്ടായിത്തീരുന്നത്? ഹൽക്ക് ഉണ്ടായിത്തീരുന്നത്. അപ്പൊ അമ്രു ഹൽക്കാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഹൽക്ക് കൊണ്ട് ഹൽക്കിനുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതുണ്ടാകോ? ഉണ്ടാവൂല. ഹൽക്ക് ഹൽക്കിനുണ്ടാക്കി. അപ്പൊ ആ ഹൽക്ക് എങ്ങനെ ഉണ്ടായി? അപ്പോ ഇന്നമാ അമ്രുഹു, അള്ളാഹുവിന്റെ കൽപ്പന, തീർച്ചയായും അള്ളാഹുവിന്റെ അമ്ര. ഇത് അറാദ ശൈഅൻ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, ഐ യഖൂല ലഹു, അതിനോട് ഉത്തരം മതി. എന്ത്? കുൻ. ആ കുൻ എന്നുള്ളത് അള്ളാഹുവിന്റെ അമ്രാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ വചനാണ്. അത് അള്ളാഹു പറഞ്ഞാൽ ഫയക്കൂൻ, അത് ഉണ്ടായിട്ട്, അതാണെന്ത്? സൃഷ്ടി. അപ്പൊ കുൻ എന്ന് ആ അള്ളാഹ് സംസാരിക്കുന്നു. കുൻ അള്ളാഹുവിന്റെ അമ്ര അവിടെ വരുന്നു. ആ അമ്ര ഹൽക്കാണോ? അല്ല, ആ അമ്ര ഹൽക്കല്ല. അപ്പൊ ഹൽക്ക് വേറെ, അമ്ര വേറെ. അപ്പൊ ആ അമ്ര എന്നുള്ളത് അത് അള്ളാഹുവിന്റെ കലാമാണ്, അത് ഹൽക്കല്ല. ആ അമ്രിലൂടെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ കുൻ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അമ്രാണ്, അത് ഹൽക്കല്ല. ആ അമ്ര ഉണ്ടാകുമ്പോ എന്തുണ്ടായിത്തീരുന്നു? കുൻ ഫയക്കുൻ, അതുണ്ടായിത്തീരുന്നു. അപ്പൊ ഇതാണ് ഇതിന് പിന്നെ ഈ ആയത്താണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന് തെളിവായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഖുർആൻ അമ്രിൽ പെട്ടതാണ് എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പൊ ഹൽക്ക് വേറെ, അമ്ര വേറെ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ഖുർആൻ അള്ളാഹുവിന്റെ അമ്രിൽ പെട്ടതാണ് എന്നുള്ളതിന്റെ തെളിവ്? അത് ഖുർആൻ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഷൂറ 52-ാമത്തെ ആയത്തിൽ അതിൽ പറഞ്ഞു, വകദാലിക ഔഹൈന ഇലൈക റൂഹൻ മിൻ അംരിന മാ കുന്ത തദ്രീമൽ കിതാബ വലൽ ഈമാന വലാകിൻ ജഅല്ലാഹു നൂറൻ നഹദി ബിഹി മൻ നശ മിൻ ഇബാദിന വഇന്നക ലതഹദി ഇലാ സിറാത്തി മുസ്തഖീം. സൂറ 52, അതിലെന്താ തെളിവ്? വകദാലിക ഔഹൈന ഇലൈക, ഇപ്രകാരം നാം നിനക്ക് ബോധനം നൽകിയിരിക്കുന്നു. റൂഹൻ മിൻ അംരിന, നമ്മുടെ അമ്രിൽപ്പെട്ട റൂഹനെ. അവിടെ റൂഹെന്താ? റൂഹൻ മിൻ അംരിന, നമ്മുടെ അമ്രിൽപ്പെട്ട റൂഹ് ഞാൻ നിനക്ക് വഹിയായി നൽകിയിരിക്കുന്നു. അവിടെ എന്താ റൂഹ്? അവിടെ റൂഹെന്താണ്? അവിടെ റൂഹെന്താണ്? ഞാൻ നിനക്ക് വഹൈ നൽകിയിരിക്കുന്നു, റൂഹൻ മിൻ അംരിന, നമ്മുടെ അംറിൽപ്പെട്ട റൂഹിന്. അവിടെ റൂഹ് അൽ ഖുർആൻ, കിതാബുല്ലാഹ്. മാ കുന്ത തദരീമൽ കിതാബ്, എന്താണ് കിതാബ് എന്നുള്ളത് നിനക്ക് അറിവുണ്ടായിരുന്നില്ല. വലൽ ഈമാൻ, എന്താണ് ഈമാൻ. വലാക്കിൻ ജഅൽനാഹു വശാദിനെ നാമാക്കി, നൂറൻ നഹദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന വ ഇന്നക ലതഹദി ഇലാ സിറാത്തിൽ മുസ്തഖീം. അവിടെ അതിന്റെ തെളിവ് വക്കദാലിക ഔഹൈന ഇലൈക റൂഹൻ മിൻ അംരിന, നമ്മുടെ അംബറിൽപ്പെട്ട റൂഹ് അത് നാം നിനക്ക് വഹയായിട്ട് നൽകി. അപ്പൊ അവിടെ ഖുർആൻ റൂഹൻ മിൻ ഖൽഖിന എന്നാണ് പറഞ്ഞത് അല്ല, അവിടെ റൂഹൻ മിൻ അംരിന. അപ്പോ ഖൽഖ് വേറെ, അംബർ വേറെ, അതിന്റെ തെളിവ് ഖുർആനിൽ നിന്ന് കിട്ടി. ഖൽഖ് വേറെ, അംബർ വേറെ. ഈ അംബറിലൂടെയാണ് ഖൽഖ് ഉണ്ടായിത്തീരുന്നത്. അതല്ല ഖൽഖ് ഖൽഖിനെ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. അവിടെ അള്ളാഹുവിന്റെ കുൻ എന്നത് ഖൽഖാണെങ്കിൽ, അള്ളാഹുവിന്റെ ആ സംസാരം, അള്ളാഹുവിന്റെ ആ കലാമ്, അത് ഖൽഖാണെങ്കിൽ എന്തായി? ഖൽഖ് ഖൽഖിനെ സൃഷ്ടിച്ചു, അതുണ്ടാവും, അതുണ്ടാവില്ല. അപ്പൊ അതും ഇന്ന് കിട്ടി. പിന്നെ നമുക്ക് മനസ്സിലാകേണ്ടത്, അപ്പൊ ഖൽഖ് എന്തായാലും വേറെ, അംബർ വേറെ. ഇനി ഈ അംബറിൽപ്പെട്ടതാണ്, അതായത് ഖൽഖിൽപ്പെട്ടതല്ല, അംബറിൽപ്പെട്ടതാണ് ഖുർആൻ. അതായത് അള്ളാഹുവിന്റെ അംബർ എന്ന് പറയുമ്പോൾ അവന്റെ കൽപ്പന, അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിന്റെ സംസാരം, ആ അംബറിൽപ്പെട്ടതാണ് ഖുർആൻ എന്നുള്ളതിന്റെ തെളിവാണ് സൂറയിൽ 52-ാമത്തെ ഈ ആയത്ത്. വകദാലിക ഔഹൈന ഇലൈക റൂഹൻ മിൻ അംരിന, നമ്മുടെ അംബർ ഉണ്ട് അവിടെ, ഖൽഖിന എന്നല്ല പറഞ്ഞത്, നമ്മുടെ ഈ അംബറിൽപ്പെട്ട. അപ്പൊ അള്ളാഹുവിന്റെ അംബറിൽപ്പെട്ടത് റൂഹ് ആ ഖുർആൻ. അപ്പൊ അള്ളാഹുവിന്റെ അംബറിൽപ്പെട്ടതാണിത് ഖുർആൻ എന്നുള്ളതായി കിട്ടി. ഈ ആയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കെതിരെ, മുഅ്തസിലികൾക്കെതിരെ നടന്ന വാദപ്രതിവാദത്തിൽ തെളിവായിട്ട് ഉദ്ധരിച്ചത്. ആ വാദപ്രതിവാദത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ മകൻ ഉദ്ധരിച്ചത് കാണാ. കൊൽത്തു, ഞാൻ പറഞ്ഞു, അതായത് ഇമാം അഹമ്മദ് ബിൻ അംബൽ റഹ്മത്തുള്ളാഹി പറയുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അലാലഹുൽ ഖൽഖു വൽ അംറു, ഈ ആയത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഫർറഖ, ഇവിടെ അള്ളാഹു മുഅ്തസിലികൾക്ക് മറുപടി കൊടുക്കാണ്, ഇവിടെ അള്ളാഹു വ്യവച്ഛേദിച്ച് പറഞ്ഞിരിക്കുന്നു, ബൈനൽ ഖൽഖി വൽ അംറി, അംറും ഖൽഖും അള്ളാഹു രണ്ടും രണ്ടാക്കി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം അവർക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാണ്. ഇതേപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാര് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹവും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, കലാം എന്നുള്ളത് അവന്റെ സിഫത്താണ്, അത് അവന്റെ സൃഷ്ടിയല്ല എന്നുള്ളതിനെ തെളിവായിട്ട് ഉദ്ധരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അലാലഹുൽ ഖൽഖു വൽ അംറു, ഫൽ ഖൽഖു ഖൽഖുല്ലാഹി തബാറക വ തആല, ഇവിടെ ഖൽഖ് അല്ലാഹുവിന്റെ ഖൽഖ് തന്നെ, വൽ അംറു, ഇവിടെ അംറു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആൻ എന്താകുന്നു, ഖുർആൻ ആകുന്നു. സുഫിയാൻ സൗരി അംതരി പറയണം, ഇമാം ആജുരിയുടെ അശ്ശരിഅയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ തെളിവ്. ഇനി മൂന്നാമത്തെ ഒരു തെളിവ്, ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു, അത് അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താകുന്നു, അത് മഖ്ലൂഖല്ല എന്നുള്ളതിന്റെ മൂന്നാമത്തെ തെളിവ്. ഖാല തആല റഹ്മാനിലായത്ത്, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, ഇതില് ഇൽമ് വേറെ, ഖൽഖ് വേറെ. ഇവിടെ അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അള്ളാഹ് പഠിപ്പിച്ചു. പിന്നെന്ത് പറഞ്ഞു? ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെ ഖുർആൻ എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ ഇൽമാണ്. അപ്പൊ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇൽമു എന്നുള്ളത് അല്ലാഹ് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സൂറത്തുൽ ബഖറയിലെ 120-ാമത്തെ ആയത്ത്, ബഖറയിലെ 120-ാമത്തെ ആയത്ത്, ഖുർആനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഇൽമു എന്ന് പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതേപോലെ ആലു ഇമ്രാനിലെ 61-ാമത്തെ ആയത്ത്, ഈ രണ്ടായത്തുകൾ അർറഹ്മാനു അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാൻ. അപ്പൊ ഖുർആനെ അള്ളാഹു പഠിപ്പിച്ചു, ആ ഖുർആൻ അള്ളാഹുവിന്റെ ഇൽമാണ്, പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ അവിടെ അത് വേറെ തന്നെ പറഞ്ഞു. അപ്പൊ ഇൽമു എന്നുള്ളത് എന്തല്ല, മഖ്ലൂഖ് അല്ല. അല്ലമഹുൽ ഖുർആൻ എന്ന പറഞ്ഞത് ഖലഖഹുൽ ഖുർആൻ ആണോ? അല്ല, അല്ലമൽ ഖുർആൻ, ഖുർആനെ അള്ളാഹു പഠിപ്പിച്ചു. അപ്പൊ അതെന്താണ്, അത് അള്ളാഹുവിന്റെ ഇൽമാണ്. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ, ഖലഖൽ ഇൻസാന. അവിടെ ഖലഖൽ ഖുർആന എന്നല്ല പറഞ്ഞത്, റഹ്മാൻ ഖലഖൽ ഖുർആന എന്നല്ല, അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന. അപ്പോ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൽമാണ്. അതിനാണ് ബഖറയിലെ 120-ാമത്തെ ആയത്തിൽ തെളിവ്. ഏത്? ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ വലയിനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദി ജാഅക മിനൽ ഇൽമി മാലക മിനല്ലാഹി മിൻ വലിയ്യൻ വലാ നസീർ. ഇതിലെന്താ പറഞ്ഞത്, പറഞ്ഞു കൊടുക്ക്. എന്ത് ഹുദ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഹുദയാണ്. നീ അവരുടെ തെന്നിഷ്ടങ്ങളെ ഹവയെ നീ പിൻപറ്റുകയാണെങ്കിൽ ബഅദല്ലദി ജാഅക മിനൽ ഇൽമി, നിനക്ക് ഇൽമ് ഏത് വന്നു കിട്ടിയതിന് ശേഷം, ബഅദല്ലദി ജാഅക മിനൽ ഇൽമി, ആ ഇൽമ് നിനക്ക് വന്നു കിട്ടിയതിന് ശേഷം. അവിടെ ആ ഇൽമ ഏതാണ്? അത് ഖുർആനാണ്. ആ ഇൽമ് വന്നു കിട്ടിയതിന് ശേഷം നീ അവരുടെ തെന്നിഷ്ടങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആലി ഇംറാൻ 61-ാമത്തായത് ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി, നിനക്ക് ഇൽമ് വന്നെത്തിയതിന് ആ ഇൽമിൽ നിന്നും നിനക്ക് വന്നെത്തിയതിന് ശേഷം. ഈ ആയത്തിനെ പണ്ഡിതന്മാരോട് തെളിവ് പിടിച്ചത്, അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞു, നിനക്ക് അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നും നിനക്ക് വന്നു കിട്ടിയതിന് ശേഷം നീ അവരുടെ ഹവകളെ പിൻപറ്റുകയാണെങ്കിൽ. ഇപ്പൊ ഇവിടെ ഒരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാല്, ഇവിടെ ഈ ഇൽമ് ഖുർആനാണ്. അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയായിരുന്നെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ കൊടുക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുക്ക് ഇൽമുണ്ടാവോ? സൃഷ്ടിച്ചതാണെങ്കിൽ ഈ ഇൽമ് പിന്നെ കിട്ടിയതല്ലേ? അപ്പൊ ഖുർആൻ സൃഷ്ടിയാണെന്ന് ഒരാൾ വാദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹിന്റെ ഇൽമ് പിന്നെ കിട്ടിയതാണ്, അള്ളാഹ് പഠിച്ചുണ്ടാക്കിയതാണ്, അള്ളാഹ് പിന്നെ സൃഷ്ടിച്ചതാണ്. കാരണം അവരുടെ വാദം ഖുർആൻ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. പക്ഷെ അതിന് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൽമിൽ പെട്ടതാണ്. ഖുർആൻ എന്നുള്ളത്, ആ ഇൽമി എന്നുള്ളത് അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്താണ് അല്ലെ, അസലി അബദി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അനാദിയാണ്, അനന്തമാണ്, ആദ്യമുള്ളതാണ്. അപ്പൊ പിന്നെ വന്ന് കിട്ടിയതാണോ? അല്ല. അപ്പൊ ഖുർആൻ അത് മഖ്ലൂഖാണെന്ന് പറയുമ്പോൾ, ഖുർആൻ അള്ളാഹുവിന്റെ ഇൽമിൽ പെട്ടതാണ്, അപ്പൊ അത് മഖ്ലൂഖാണെന്ന് പറയുമ്പോൾ അതുവരെ എന്തായി? അള്ളാഹുക്ക് ആ ഇൽമ ഇല്ല, പിന്നെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. അപ്പോ അത് അള്ളാഹുവിന്റെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യം. അപ്പോ ഈ ആയത്ത് ഏത്? ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് പിടിച്ചിട്ടുള്ള മറ്റൊരു ആയത്താണ്. ആ വാദപ്രതിബന്ധത്തില് ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖാല അലി അബ്ദുറഹ്മാനുൽ ഖസ്സാർ, അയാൾ വാദിച്ചു ഉണ്ട്, കാണല്ലാ അള്ളാഹ് ഉണ്ടായിരുന്നു, വല ഖുർആൻ ഉണ്ടായിരുന്നില്ല. അളവാദം ഞാൻ അയാളോട് തിരിച്ചു വെച്ചു, ഫക്കാൻ അള്ളാഹ്, അപ്പൊ അള്ളാഹ് ഉണ്ടായിരുന്നു, വല ഇൽമ്, ഇൽമ് ഉണ്ടായിരുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഫംസിക് വലവ സഅമാ അന്നല്ലാഹ കാൻ, ആരെങ്കിലും വാദിച്ചാൽ നിർത്ത്, ആരെങ്കിലും വാദിച്ചാൽ അന്നല്ലാഹ കാൻ, അള്ളാഹ് ഉണ്ടായിരുന്നു, വല ഇൽമ, എന്നാൽ അവന്റെ ഇൽമ് ഉണ്ടായിരുന്നില്ല എന്നൊരാൾ വാദിച്ചാൽ, ലക്കഫറബില്ല, അവൻ ലക്കഫറബില്ല, അവൻ അള്ളാഹുവിനെ തന്നെ നിഷേധിച്ചിരിക്കുന്നു. അപ്പൊ ഈ ആയത്താണ് അദ്ദേഹം അതിന് അവർക്ക് മറുപടിയായിട്ട് അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം വേറെ സ്ഥലത്ത് പറഞ്ഞത് കാണാം, അൽ ഖുർആനു ഇൽമും മിൻ ഇൽമില്ല, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട ഒരു ഇൽമാകുന്നു. ഫമൻ സഅമ ആരെങ്കിലും വാദിച്ചാൽ, അന്ന ഇൽമല്ലാഹി മഖ്ലൂഖുൻ, അള്ളാഹുവിന്റെ ഇൽമ് മഖ്ലൂഖാണെന്ന് ഒരാൾ വാദിച്ചാൽ, അപ്പൊ അത് ഭയങ്കര അപകടം പിടിച്ച വാദ. അപ്പൊ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് അവന്റെ ഇൽമിൽ പെട്ടതാണ്. അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദിക്കുന്ന ഒരാൾ ചെയ്യുന്ന എന്താണ്, ആ ഇൽമ അള്ളാഹ് പിന്നീട് സൃഷ്ടിച്ചിട്ടാക്കിയതാണ്. അപ്പൊ അദ്ദേഹം പറയണത് അൽ ഖുർആൻ ഇൽമുൻ മിൻ ഇൽമില്ല, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട ഒരു ഇൽമാവുന്നു. അവൻ ജഅമ അന്ന ഇൽമ അല്ലാഹി മഖ്ലൂഖുൻ, അള്ളാഹുവിന്റെ ആ ഇൽമ മഖ്ലൂഖാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഹുവ കാഫിറു, അവൻ ആരാണ്, കാഫിറാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകൾ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ക്ലിക്ക് ചെയ്യുന്ന ഒരു തെളിവാണ്. അള്ളാഹുവിന്റെ അസ്മാകളൊക്കെ എന്താണ്, അവന്റെ കലാവിൽ പെട്ടതാണ്. കാരണം അള്ളാഹ് പറഞ്ഞു തരാണ്, ഇത് അള്ളാഹിന്റെ പേരാണ്, ഇത് അള്ളാഹുവിന്റെ സിഫത്താണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ കലാവിൽ പെട്ടതാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ, അള്ളാഹുവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാകൾ, അതായത് ഖുർആനിൽ അല്ല പറഞ്ഞിട്ടുള്ള അസ്മാകൾ ഉണ്ട്, കുറെ ഉണ്ട്. അപ്പൊ ആ അസ്മാകൾ സൃഷ്ടിയാണെങ്കിൽ ആ ഇസ്മുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തായി, ശിർക്കാവും. കാരണം ഖുർആൻ സൃഷ്ടിയാണല്ലോ. അപ്പൊ ഖുർആനിൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ ഉണ്ട്, അപ്പൊ ആ ഇസ്മുകൾ എന്തായി, സൃഷ്ടിയായി. അപ്പോ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പൊ എന്താവും, ശിർക്കാവും. കാരണം അത് സൃഷ്ടിയാണ് ഒരു വാദപ്രകാരം. അപ്പൊ അങ്ങനെ ഒരുപാട് തെളിവുകൾ അതിനും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിദഗ്ധത്തിന്റെ ആളുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു ഹദീസ്, ആ ഹദീസ് കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന, നമ്മൾ യാത്ര പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങി, ആ സ്ഥലത്ത് ഒരാൾ മന്നജല വഞ്ചലൻ സുമ്മഖാല ഔദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരി മാ ഖലഖ് എന്നുള്ള പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാൾക്ക് പിന്നെ യാതും തന്നെ അയാളെ ഉപദ്രവിക്കുകയില്ല. അയാൾ ആ സ്ഥലത്ത് നിന്ന് യാത്ര നീങ്ങുന്നത് വരേക്കും എന്ന മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ട്. ഇതാണ് ഹദീസിന്റെ, ഒരുപാട് ഹദീസുകൾ ഇതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു എന്നുള്ളതിന്. അതിലൊരു തെളിവ് ഇതാണ്, ഇത് ഈ വാചകം ഔദു ബികലിമാത്തില്ലാഹി തമ്മ. അപ്പൊ അള്ളാഹുവിന്റെ കലിമാത്തുകൾ കൊണ്ട്, അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമാത്തുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്നാണല്ലോ. അപ്പൊ ഈ കലിമാത്തുകൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെങ്കിൽ എന്താകും, ശിർക്കാവും. കാരണം സൃഷ്ടികളെ കൊണ്ട് സ്ഥിയാത്ത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഫീഹാദാ ദലീലും, ഈ ദുആ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു ഇതിൽ തെളിവുണ്ട്, അന്ന കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിന്റെ കലാം എന്താണ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. അന്ന സിവാഹു ഖൽഖുൻ, അതല്ലാത്തതൊക്കെ എന്താണ്, ഖൽഖാണ് എന്നുള്ളതിന് ഇതിൽ തെളിവുണ്ട്. അതേപോലെ തന്നെ നുഈം ഇബ്നു ഹമ്മാദ് അദ്ദേഹം പറഞ്ഞു, ലാ ഇസ്തആദു ബിൽ മഖ്ലൂഖ്, മഖ്ലൂഖിനെ കൊണ്ട് ഇസ്തിആദത്ത് ചോദിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ കലിമാത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയായിരുന്നെങ്കിൽ ആ വചനങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് എന്താകും, പ്രശ്നം. ഇസ്തിആദത്ത് ചോദിക്കാൻ പറ്റില്ല, ഇസ്തിആദത്ത് തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹദീസുകളും പണ്ഡിതന്മാർ ഇതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന്. അപ്പൊ ഇത് ഖുർആനിന്റെ, ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസുകളിൽ വന്നതാണ്. അതേപോലെ തന്നെ അഹ്ലു സുന്നയുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമല്ലാത്ത ഇജ്മാ ഉള്ള ഒരു വിഷയമാണ് എന്ത്, ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാകുന്നു. കലാം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പെട്ട, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പെട്ട ഒരു സിഫത്താണ് ഇത് കലാം എന്നുള്ളത്. അപ്പൊ ആ സിഫത്ത് അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്താണ്. അതാണ് ഇവിടെ എന്ത്, ഇമാം അഹ്മദ് നമ്പർ പറഞ്ഞത്, ഫഇന്ന കലാം അല്ലാഹി ലൈസ ബിബാഇനി മിൻഹു. അള്ളാഹുവിന്റെ കലാം അതെന്തല്ല, അള്ളാഹുവിൽ നിന്ന് ബാഇനല്ല, അത് അള്ളാഹുവിൽ തന്നെ ഉള്ളതാണ്. ഇൽമു പോലെ, കുദറത്ത് പോലെ, കയ്യൂമ് പോലെ, ഹയാത്ത് പോലെ അള്ളാഹുവിൽ തന്നെ ഉള്ളതാണ് സിഫത്തുകളൊക്കെ. അപ്പൊ ആ സിഫത്തുകളിൽ പെട്ടൊരു സിഫത്ത് തന്നെയാണ് കലാം എന്നുള്ളത്, ദാത്തിയായ സിഫത്താണ്. അപ്പൊ അതെന്തല്ല, അള്ളാഹു വേറെ സൃഷ്ടിച്ചതല്ല. അപ്പൊ സൃഷ്ടിയായ ഒന്നും തന്നെ, വലൈസ മിൻഹു ശൈഉൻ മഖ്ലൂഖുൻ, മഖ്ലൂഖായ ഒന്നും തന്നെ, ഒരു മഖ്ലൂഖും അത് അവനിൽ പെട്ടതും അല്ല. കാരണം സൃഷ്ടികളിൽ നിന്ന് ബാഇനാണ് ആര്, അള്ളാഹു അല്ലെ. അള്ളാഹു സൃഷ്ടികൾക്ക് മീതാണ്, സൃഷ്ടികളിൽ നിന്നും ബാഇനാണ് അള്ളാഹു. എന്നാൽ ഈ സിഫത്തുകളൊക്കെ അള്ളാഹുവിൽ നിന്ന് ബാഇനാണോ, അല്ല, അത് അള്ളാഹുവിൽ തന്നെ ഉള്ളതാണ്, അള്ളാഹിന്റെ ദാത്തിയായ സിഫത്താണ്, അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്താണ്. അപ്പൊ ആ സിഫത്തിൽപ്പെട്ട ഒരു സിഫത്താണ് കലാം. ആ കലാമാണ് ഏത്? ഖുർആൻ, അള്ളാഹുവിന്റെ ഇൽമാണ്. അപ്പോ ഇങ്ങനെയാണ് അത് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഈ അഹ്ലു സുന്നത്തിനെതിരായിട്ടുള്ള വിശ്വാസം കൊണ്ടുവന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തത് പറയുന്നത്. അപ്പൊ അതുകൂടി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അഹ്ലു സുന്നയുടെ വിശ്വാസം എന്ത്? അഹ്ലു ബിദഅത്തിന്റെ വിശ്വാസം എന്ത്? അപ്പൊ അത് അഹ്ലു സുന്നയുടെ വിശ്വാസം ക്ലിയർ ചെയ്യുകയും തെറ്റായ വിശ്വാസങ്ങളിൽ അഖീദയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാൻ നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതലായി അത് വിശദീകരണങ്ങൾ നോക്കി പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അഖീദയാണ് വിഷയം. അഹ്ലു സുന്നയുടെ സൂലുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹു അത് പഠിക്കാനുള്ള തൗഫീക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിന്റെ യഥാർത്ഥ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത ഫിൽ ആഖിറതി സത്തുൽ ബഖിന അദാബൻ നാർ റബ്ബനാ ദലംന അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംന ലനകുനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത്തു അയ്ൻ വ ജഅൽനാ മുത്തഖീന ഇമാമാ വ ആഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.